പ്രൈസ് ദ ലോർഡ്. ഉത്തമഗീതം 2 4 വാക്ക്. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 2:4. അവൻ എന്നെ വിരുന്നുശാലയിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ബാനർ ഓഫ് ലവ്. വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ പണിത യാഗപീഠത്തിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്നാണ് പേരിട്ടത്. സങ്കീർത്തന 20:5 പറയുന്നു, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു എന്ന്. മോശ ഉയർത്തിയ വടി ദൈവമേൽപ്പിച്ച വടിയായിരുന്നു. മോശ പ്രാർത്ഥിച്ചതായും ഒന്നും പറഞ്ഞതായിട്ടോ വചനത്തിൽ കാണുന്നില്ല. എന്നാൽ വിശ്വാസത്തോടെ മോശ ഉയർത്തിയത് കർത്താവിനെ തന്നെയാണ്. ഈ വിശ്വാസം സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇതുപോലെ ശൂലേമിയും വിശ്വാസത്തോടെ പറയുകയാണ്, അവൻ എൻ്റെ പ്രിയനാണ്. ഉത്തമഗീത 1 ഇടയ യുവാവാനോടുള്ള സ്നേഹവും സന്തോഷവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെ തകർക്കുവാൻ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിലെയും പള്ളിയറയിലെയും ഉദ്യാനത്തിലെയും പരീക്ഷകളെയെല്ലാം ശൂലേമി അതിജീവിച്ചു. കാരണം പാട്ടുകാരൻ പാടിയതുപോലെ, എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കണ്ടില്ല. അതെ, രാജാവിനെയോ രാജകീയ പ്രൗഢിയെയോ അവൾ ഗണ്യമാക്കുന്നില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം യഹോവയുടെ കാന്തയെങ്കിൽ പുതിയ നിയമസഭ ക്രിസ്തുവിൻ്റെ കാന്തയാണ്. ഒരു തണുപ്പ് കാലത്ത് തീ കാഞ്ഞ ഒരു ഭവനം അഗ്നിക്കിരയായി. തങ്ങളുടെ ചെറിയ ഭവനം കത്തി അമരുന്നത് കണ്ട മായ വിലപിടിപ്പുള്ളതായ വസ്തുക്കളെ പെറുക്കി വെളിയിലിട്ടു. പെട്ടെന്ന് ഓക്സിജൻ ലഭിക്കാതെ അവൾ മയങ്ങി വീണു. ജനം തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ മയങ്ങിക്കിടന്ന സ്ത്രീയെ ആരും ശ്രദ്ധിച്ചില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ മായയെ കാണാത്ത ഭർത്താവ് അവളെ തിരക്കി തീയെ അവഗണിച്ച് അകത്ത് കയറി. അവളെ കണ്ടെത്തിയ അവൻ അവളെ കോരിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു. പക്ഷേ തിരിച്ചറിയാൻ വയ്യാത്ത വിധം അവൻ്റെ മുഖം വികൃതമായി പോയിരുന്നു. ജീവിത പങ്കാളി തന്നെ ഉപേക്ഷിക്കുമോ എന്ന ഭയന്ന ഭർത്താവിന് അവളുടെ സ്നേഹം വർദ്ധിച്ചതായാണ് കാണുവാൻ കഴിഞ്ഞത്. ഇതുപോലെ സഭയാം കാന്തയുടെ പ്രിയന്റെ മുഖം എനിക്കും നിനക്കും വേണ്ടി വികൃതമായതാണെന്ന കാര്യം മറക്കരുത്. വൻ നരകത്തിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഏറ്റതാണ് ഈ വേദന. അവൻ്റെ വികൃതമാക്കപ്പെട്ട മുഖത്തെ സുവിശേഷങ്ങളിൽ കൂടി നമുക്ക് കാണാം. മത്തായി 27:29 അവർ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു എന്നും, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27:30 പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ച് അവനെ പരിഹസിച്ചു എന്നും കാണാം. മർക്കോസ് 15:17-19 ഈ ക്രൂരകൃത്യം തന്നെ വിവരിച്ചിട്ടുണ്ട്. ലൂക്കോസ് 22:63 പരിഹസിച്ചവർ യേശുവിൻ്റെ കണ്ണുകെട്ടിത്തല്ലി പ്രവചിക്ക് നിന്നെ അടിച്ചവൻ ആർ എന്ന് ചോദിച്ച് അവനെ ദുഷിച്ചു എന്ന് കാണുന്നു. യോഹന്നാൻ 18:23 അവൻ്റെ കന്നത്തടിച്ചു എന്നും കാണാം. എന്തിനാണ് ഈ വേദനയേറ്റത്? അവൻ നമ്മെ പാപരഹിതരായി കാണുവാൻ ആഗ്രഹിക്കുന്നതിനാലാണ്. നമ്മുടെ പാപമെല്ലാം ഏറ്റെടുത്ത് അതിനുള്ള ശിക്ഷ അവൻ വഹിച്ചു. കാരണം നമ്മെ അവൻ അത്രയധികം സ്നേഹിക്കുന്നു എന്നതാണ്. മുഖം പൊള്ളിയ ഭർത്താവിനെ പഴയതിലും അധികമായി അയാളുടെ ഭാര്യ സ്നേഹിച്ചു. നമ്മുടെ പ്രിയൻ അതിലും ഭയങ്കരമായി, ഒരു കുറ്റവും ചെയ്യാതെയാണ് മുഖം വികൃതമാക്കുവാൻ, ശരീരം ഉഴവുചാലുകളെ പോലെ കീറുവാൻ സമ്മതിച്ചത്. എന്തിനാണ് എന്നതിൻ്റെ ഉത്തരമാണ് ആ വലിയ സ്നേഹം. കൊട്ടാര സുഖങ്ങളൊന്നും ശൂലേമി ആഗ്രഹിക്കുന്നില്ല. തൃപ്തിയുള്ള നീരുറവയും ദാഹം തീർക്കുവാനാണ് അത് ആവശ്യം. ഭക്ഷിപ്പാൻ തൃപ്തിയുള്ള ഫലവർഗവും തരുന്ന പ്രിയനെ അവൾക്ക് കാണുവാൻ ആഗ്രഹമുണ്ട്. അത് മാത്രമേ അവൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ദൈവവൈതലിന് വേണ്ടത് ദാഹശമനം തരുന്ന ദാഹജലവും പരിശുദ്ധാത്മാവ് നൽകുന്ന ജീവമന്നയുമാണ്. അത് ദൈവവചനത്തിൽ നിന്നും സഭയാ മണവാട്ടിക്ക് ലഭിക്കുന്നു. ഇപ്രകാരമാണ് മരത്തണലിലിരുന്ന് സന്തോഷം നൽകി അവളെ പ്രിയൻ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീഞ്ഞു വീട്ടിലേക്ക് അഥവാ ബാങ്ക്വറ്റിംഗ് ഹൗസിലേക്ക് അവളെ കൊണ്ടുപോകുമ്പോൾ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അതായത് സ്നേഹപാരവേശ്യത്തോടെയുള്ള പ്രിയന്റെ നോട്ടം അവളുടെ മേലുണ്ടായിരുന്നു. വീഞ്ഞു വീട്ടിലേക്ക് തൻ്റെ പ്രിയെ കൊണ്ടുപോകുമ്പോൾ അവൻ സ്നേഹപാരവേശ്യത്തോടെ അവളെ നോക്കിയിരുന്നു. നമ്മുടെ പ്രിയന്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമതായി അത് സമയം തരുന്ന സ്നേഹമാണ്. പാലസ്തീനിൽ അതിഥി സൽക്കാരം വളരെ പ്രധാനമായിരുന്നു. തന്മൂലം അനേക വിരുന്നുകളുടെ വർണ്ണന തിരുവെഴുത്തുകളിൽ ചേർത്തിട്ടുണ്ട്. ചില വിവാഹ വിരുന്നുകൾ 7 ദിവസം നീണ്ടു നിൽക്കും. ക്ഷണിച്ചാൽ മാത്രമേ കല്യാണ വിരുന്നിൽ പങ്കുകൊള്ളാൻ എത്താറുള്ളൂ. ആദ്യം ക്ഷണിച്ചവരെ തന്നെ വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നു. ആത്മാർത്ഥതയോടെ ക്ഷണിക്കുന്നതും തള്ളിക്കളയുന്നവർ ഇന്നുമുണ്ട്. അത്ത 22:1-10 ഭാഗം ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ദൈവപുത്രൻ്റെ സഭയുമായുള്ള പട്ടാഭിഷേകം നടക്കുന്ന വിവരം മോശ മുതൽ പലരെ കൊണ്ടും പിതാവാം ദൈവം അറിയിച്ചതാണ്. കല്യാണത്തിന് വരുവീൻ, എല്ലാം ഒരുങ്ങി, സമയമായി എന്ന് പറയിപ്പിക്കുന്നു. അനേകർ പറഞ്ഞു, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിളിച്ചവർ അനേകർ. അത് കൂട്ടാക്കാതെ നിലത്തിലേക്കും വ്യാപാര സ്ഥലത്തേക്കും മറ്റു പല കാര്യങ്ങൾക്കുമായി പോയി. ശേഷിച്ചവർ വിളിക്കാൻ ചെന്നവരെ അപമാനിക്കുകയും കൊല്ലുകയും ചെയ്തു. സമയം ആവശ്യത്തിന് കൊടുത്തിട്ടും സ്നേഹം അവഗണിച്ചവരെ തള്ളിക്കളയുകയും ചെയ്തു. സമയം ആവശ്യത്തിന് കൊടുത്തിട്ടും ഈ സ്നേഹത്തെ അവഗണിച്ചവരെ തള്ളിക്കളയും എന്ന് മറന്നുപോകരുത്. ആ സ്നേഹം സ്വീകരിപ്പാൻ നൽകുന്ന കല്യാണ വസ്ത്രം ധരിച്ചു ചെന്നാൽ ആത്മീയ വിരുന്ന് ലഭിക്കുന്നു. സമയം തരുന്ന ഈ സ്നേഹം അവഗണിച്ചാൽ നിത്യനരകത്തിലെത്തുമെന്ന് മറക്കരുത്. 2, വെറുക്കേണ്ട സാഹചര്യത്തിലും സ്നേഹക്കൊടി വീശുന്ന യേശു കർത്താവ്. തന്നെ ഏറെ സ്നേഹിച്ച, തന്നോടൊപ്പം ഏറെ സമയമുണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞ യേശു അവനു പോലും രക്ഷപ്പെടുവാൻ സമയം കൊടുത്തു. 30 വെള്ളിക്കാശാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കാൾ വിലയേറിയതായി അവൻ കണ്ടത്. അതിനാൽ സ്നേഹത്തോടുകൂടി ആ നോട്ടം അവൻ അവഗണിച്ച് ഇറങ്ങിപ്പോയി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 21, 22, 26-30 വാക്യങ്ങൾ വായിക്കുക. പത്രോസിനോടും തള്ളിപ്പറയുന്ന പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പ് യേശു നൽകി. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും തള്ളിപ്പറഞ്ഞവനെ വീണ്ടും മുമ്പിൽ കണ്ടപ്പോൾ സ്നേഹപാരവേശ്യത്തോടെ യേശു അവനെ നോക്കി. ആ നോട്ടം അഥവാ സ്നേഹക്കൊടി വീശിയ പ്രിയനെ കണ്ടപ്പോൾ അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് വചനം വ്യക്തമാക്കുന്നു. തെറ്റുതിരുത്തുവാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക. നമ്മുടെ കണ്ണിൽ നിന്ന് നാം അറിയാതെ തന്നെ കണ്ണുനീർ വീഴും. കണ്ണുനീരോടെ ആ സ്നേഹക്കൊടിയുടെ കീഴിൽ നമുക്ക് നിൽക്കാം. 3, വീഞ്ഞു വീട്ടിലെ പുഷ്ടി തരുന്ന സ്നേഹം. അന്നത്തെ കാലത്ത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ധനികന്മാരായ ആതിഥേയർ കാലുകൾ കഴുകി തൈലം പൂശി പ്രത്യേക വസ്ത്രവും നൽകുന്നു. വിരുന്നിലെ പ്രധാന വിഭവമാണ് വീഞ്ഞ്. സ്നേഹക്കൊടിയുടെ കീഴിൽ പ്രിയന്റെ കൂടെ അവിടെ എത്തിയാൽ സമൃദ്ധിയും സന്തോഷവും ലഭിക്കുന്നു. ആത്മീയമായി വീഞ്ഞ് പരിശുദ്ധാത്മാവിന് സാദൃശ്യമാണ്. മനുഷ്യനെ ഉദ്ദീപിപ്പിക്കുന്ന പ്രകൃതമാണ് വീഞ്ഞിനുള്ളത്. വീഞ്ഞു വീട് ദൈവഭവനത്തിന് സാദൃശ്യമാണ്. ദൈവഭവനത്തെ വിശുദ്ധന്മാരുടെ സഭായോഗമായി ചിത്രീകരിക്കുന്നു. ഇവിടെ നാം തനിയെ വന്നതല്ല, ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. സങ്കീർത്തന 65:4 പറയുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആരാധന എന്നത് ദൈവത്തോടടുത്തിരിക്കുന്നതും ദൈവവുമായുള്ള സംസർഗം ആസ്വദിക്കുന്നതും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുന്നതുമായ സന്ദർഭം കൂടിയാണ്. പുതിയ നിയമ ആരാധന കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാവിലാണ്. ഇവിടെ നാം എത്തപ്പെട്ടത് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിലാണ്. 1 യോഹന്നാൻ 4:19 പറയുന്നു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും അവനെ സ്നേഹിക്കുന്നുവെന്ന്. ആ സ്നേഹക്കൊടി അഥവാ സ്നേഹവാൻ്റെ നോട്ടം, സ്പർശനം, കരുതൽ ഇവയ്ക്കായി ആ വീഞ്ഞു വീട്ടിലേക്ക് പോകുവാൻ നമുക്കും ഒരുങ്ങാം. 4. സുരക്ഷിതത്വം തരുന്ന സ്നേഹം. ആദ്യത്തെ സ്നേഹം സമയം തരുന്ന സ്നേഹം. 2, വെറുക്കപ്പെടേണ്ട സാഹചര്യത്തിലും വെറുക്കാതെ തരുന്ന സ്നേഹം. 3, വീഞ്ഞു വീട്ടിലെ പുഷ്ടി തരുന്ന സ്നേഹം. 4, സുരക്ഷിതത്വം തരുന്ന സ്നേഹം. 1 യോഹന്നാൻ 4:18, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. 6:27 കാണുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീനെന്ന്. പ്രതിഫലം നോക്കാതെ, ശത്രുവോ മിത്രമോ എന്ന് നോക്കാതെ സുരക്ഷിതത്വം നൽകിയ സ്നേഹമാണ് നല്ല ശമരിയക്കാരൻ്റേത്. വഴിയിൽ അർത്ഥപ്രാണനായി കിടക്കുന്നവൻ്റെ മുറിവേറ്റവൻ്റെ ശരീരത്തെ കാണാതെ സ്വാർത്ഥ താല്പര്യത്തോടെ പോയ ലേവ്യനും പുരോഹിതനും സുരക്ഷിതത്വം നൽകാനുള്ള സ്നേഹാത്മാവ് ഉള്ളിലില്ലാത്തവരായിരുന്നു. യേശു ഉള്ളിലുള്ളവന് ആ സ്നേഹം അനുഭവിച്ചവന് സ്നേഹം പകരുവാനും കഴിയുന്നു. ഓർക്കുക, യേശു ഉള്ളിലുള്ളവന് സ്നേഹം അനുഭവിച്ചവന് യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചവന് ആ സ്നേഹം പകരുവാൻ കഴിയുന്നു. യേശു പകർന്ന സ്നേഹമാണ് നമുക്ക് വേണ്ടി അവൻ കാൽവറിയിൽ യാഗമായത്. ആ സുരക്ഷിതത്വം തന്നവൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. എങ്ങനെ? നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയവനെ പോലെയോ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ ആകാം ആ നിന്ന നന്ദി പറച്ചൽ. പ്രിയരെ, പ്രശ്നത്താൽ ഭാരപ്പെടുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് സ്നേഹക്കൊടിയുമായി വരുന്നവനെ ശത്രുവായി കാണാതെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നോക്കി, പാദങ്ങളിലേക്ക് നോക്കി ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുക. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ കൊടി നമ്മുടെ ഉള്ളിലും ഭവനത്തിലും പാറിക്കളിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പാപികളാകുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തൻ്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കിയ ആ വലിയ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ ഇതിനൊന്നും അർഹരല്ല, എങ്കിലും ഞങ്ങളെ സ്നേഹക്കൊടി പിടിച്ച് ആ വിരുന്ന് വീട്ടിലേക്ക് എത്തിച്ച അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. സമയം തരുന്ന സ്നേഹമാണ് അങ്ങയുടേത്. കർത്താവെ, സമയം എത്ര കൊടുത്താലും അതിനെ അവഗണിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് മുമ്പിൽ കാണുന്നത്. ദൈവമെല്ലാ സുഭിക്ഷത കൊടുത്തിട്ടും ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്നൊന്ന് വചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ സമയം കണ്ടെത്താത്ത ഒരു സമൂഹം സമയം നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. വെറുക്കപ്പെടേണ്ട സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആ സ്നേഹക്കൊടി പിടിച്ച് ഞങ്ങളെ സന്തോഷത്തോടെ ആ സ്നേഹ വീട്ടിലെത്തിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ആ വിരുന്ന് വീട്ടിൽ കിട്ടുന്ന പരിശുദ്ധാത്മ സ്നേഹം പോലെ വേറെ എങ്ങും ഞങ്ങൾക്ക് ലഭിക്കയില്ല കർത്താവെ. ആ പുഷ്ടി തരുന്ന സ്നേഹം ഏറ്റുവാങ്ങുവാൻ ആ വിരുന്ന് വീട്ടിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുരക്ഷിതത്വം തരുന്ന ആ സ്നേഹം അങ്ങേക്ക് മാത്രമേ ഞങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളൂ. അങ്ങയുടെ അടുക്കലെത്തും വരെയും ഞങ്ങളെ സുരക്ഷിതരായി സൂക്ഷിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങളെ നടത്തി അനുഗ്രഹിക്കണേ, കൃപയിൽ പൊതിയണമേ. ഈ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കയ്യിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമയം തന്ന ആ സ്നേഹത്തെ കാണുവാൻ ഇവരുടെ എല്ലാം കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .com/in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.